2021 മെയ് 9 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്ന പ്രതിവാര പങ്ക്തി ചതുരംഗം ആരംഭിക്കുന്നു. പഴയൊരു തുടർഭരണം നൽകുന്ന മുന്നറിയിപ്പ്. തിരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയും സ്വാഭാവികമാണ്. എന്നാൽ പശ്ചിമബംഗാളിലെ ഇടതു പാർട്ടികൾ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി, ഇത്തവണ നേരിട്ടത് ചരിത്രപരമായ പരാജയമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ബംഗാളിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേരിട്ട തകർച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു പാർട്ടിക്ക് ഉണ്ടായെന്ന് തോന്നുന്നില്ല. ഇടതു പ്രസ്ഥാനത്തിന് വളരെയധികം വളക്കൂറുള്ള മണ്ണായിരുന്നു പശ്ചിമബംഗാൾ. 1946 ആദ്യ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 3 സാമാജികരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ ഭരണഘടന അസംബ്ലിയിലുണ്ടായിരുന്ന ഏക കമ്മ്യൂണിസ്റ്റ് അംഗം ബംഗാളിൽ നിന്നുള്ള സോമനാഥ് ലാഹിരിയായിരുന്നു. 1952 ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ പ്രധാന പ്രതിപക്ഷമായി. 1957 ഇത് ആവർത്തിച്ചെന്ന് മാത്രമല്ല പാർട്ടിയുടെ അംഗസംഖ്യ നിയമസഭയിൽ ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു. RSP, ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ ഇടതു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കി ഇടതുമുന്നണിക്ക് രൂപം നൽകാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നെങ്കിലും അത് ബംഗാളിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കാര്യമായി ബാധിച്ചില്ല. പിളർപ്പിനുശേഷം പ്രമോദ് ദാസ് ഗുപ്തയുടെയും ജ്യോതി ബസുവിന്റെയും നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ബംഗാളിൽ പ്രബലമായി. 1967 CPM ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ജ്യോതി ബസു ഉപമുഖ്യമന്ത്രിയായി. CPMനേക്കാൾ അംഗസംഖ്യ കുറവായിരുന്ന ബംഗ്ലാ കോൺഗ്രസിലെ അജയ് മുഖർജിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്തു. എന്നാൽ 1967 മുതൽ 71 വരെയുള്ള കാലത്ത് ഭരണസ്ഥിരത നഷ്ടപ്പെട്ടു. ഇടതുമന്ത്രിസഭകൾ തകരുകയും തെരഞ്ഞെടുപ്പുകൾ നടക്കുകയും ചെയ്തു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഈ ഘട്ടത്തിൽ വലിയ തോതിൽ വിശ്വാസ്യത നഷ്ടമായി. 1972 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപാർട്ടികൾ, പ്രത്യേകിച്ച് CPM, വലിയ തിരിച്ചടി നേരിട്ടു. ജ്യോതി ബസു അദ്ദേഹത്തിന്റെ സ്ഥിരം മണ്ഡലത്തിൽ തോറ്റു. രാഷ്ട്രീയമായ തിരിച്ചടിയുണ്ടായെങ്കിലും ഇടതുപക്ഷം തകർന്നില്ല. തുടർന്നു വന്ന കോൺഗ്രസ് ഭരണത്തിൽ സിദ്ധാർത്ഥ് ശങ്കർ റായ് മുഖ്യമന്ത്രിയായിരിക്കെ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വളരെയധികം അക്രമങ്ങൾക്ക് ഇരയായി. ഒരുപാട് പേർക്ക് ജീവഹാനി സംഭവിച്ചു. ക്രമസമാധാന തകർച്ച വലിയ പ്രശ്നമായി. അടിയന്തരാവസ്ഥ കാലത്ത് ഇത് മൂർധന്യത്തിലെത്തി. എങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി ശക്തിപ്പെടുകയല്ലാതെ തുടച്ചു നീക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ല. 1977 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയുമായി ചേർന്ന് CPM വലിയ വിജയം കരസ്ഥമാക്കി. പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയെ കൂടാതെ CPM ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി. ഫോർവേഡ് ബ്ലോക്കും RSPയും മറ്റ് ചില ചെറിയ ഇടതു പാർട്ടികളുമായി ചേർന്ന് രൂപം നൽകിയ ഇടതുമുന്നണി 3-2 ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നു. ജ്യോതി ബസു മുഖ്യമന്ത്രിയായി. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുമുന്നണിയും ശക്തി വർദ്ധിപ്പിച്ചു. തുടർഭരണമെന്ന സ്ഥിതിയിൽ നിന്ന് നിരന്തര ഭരണമെന്ന അവസ്ഥയായി. 1982, 1987, 1996, 2001, 2006 തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. 3-2 ഭൂരിപക്ഷമായിരുന്നത് 4-3 ഭൂരിപക്ഷവും 5-4 ഭൂരിപക്ഷവുമായി വർദ്ധിച്ചു. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി വലിയ തകർച്ചയെ നേരിട്ടു. 1991 മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നതുവരെ ഇത് തുടർന്നു. തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച സമയത്തും വലിയൊരു രാഷ്ട്രീയ പ്രാബല്യം നേടിയെടുക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞില്ല. ആദ്യം BJPയുമായും പിന്നീട് കോൺഗ്രസുമായും സഖ്യം ചെയ്ത് അവർ മത്സരിച്ചു. കേന്ദ്രമന്ത്രിയൊക്കെ ആയെങ്കിലും ഒരു പരിധിക്കപ്പുറം CPMനെ ചെറുക്കാൻ മമതയ്ക്ക് സാധിച്ചില്ല. 2006 തെരഞ്ഞെടുപ്പിൽ CPMന് 176 സീറ്റും തൃണമൂൽ കോൺഗ്രസിന് വെറും 30 സീറ്റുമാണ് ലഭിച്ചത്. ഇതിനുശേഷമാണ് ഇടതുപക്ഷത്തിന്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ച സിംഗൂർ നന്ദിഗ്രാം സംഭവങ്ങൾ ഉണ്ടായത്. ഇടതുപക്ഷത്തിന് ഏതുകാലത്തും വോട്ട് ചെയ്ത 30% വരുന്ന മുസ്ലിം സമുദായം പാർട്ടിയുമായുള്ള ബന്ധം ഇതോടെ വിച്ഛേദിച്ചു. ഭൂരിപക്ഷം സീറ്റുകളും നഷ്ടമായി. 2011 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് മുന്നണി ഇടതുപക്ഷത്തിന് വലിയ പ്രഹരം ഏൽപ്പിച്ചു. മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ പോലും പരാജയപ്പെട്ടു. തൃണമൂൽ കോൺഗ്രസിന് 184 സീറ്റും കോൺഗ്രസിന് 42 സീറ്റും ലഭിച്ചു. SUCI വരെ മുന്നണിയിലുണ്ടായിരുന്നു. CPMന് വെറും 40 സീറ്റാണ് ലഭിച്ചത്. പ്രധാന പ്രതിപക്ഷം അപ്പോഴും അവരായിരുന്നു. ഫോർവേഡ് ബ്ലോക്കിനും RSPക്കും CPIക്കും കൂടി 20 സീറ്റുകളാണ് ലഭിച്ചത്. 2016 ആകുമ്പോഴേക്കും തൃണമൂലും കോൺഗ്രസും തമ്മിൽ തെറ്റി. കോൺഗ്രസും CPMഉം തമ്മിൽ അനൌപചാരികമായ ഒരു ധാരണയുണ്ടാക്കി മത്സരിച്ചു. ഇതോടെ സിപിഎമ്മിന് മുഖ്യപ്രതിപക്ഷ പാർട്ടിയെന്ന സ്ഥാനം നഷ്ടമായി. കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി. സിപിഎമ്മിന് പിന്നെയും വലിയ തിരിച്ചടി നേരിട്ടു. അവർക്ക് 26 സീറ്റാണ് ലഭിച്ചത്. ഇടതുമുന്നണിക്ക് മൊത്തത്തിൽ 32 സീറ്റ് ലഭിച്ചു. അപ്പോഴും സിപിഎമ്മിന് പശ്ചിമബംഗാളിൽ 19.75% വോട്ടുണ്ടായിരുന്നു. ഇത്തവണ കോൺഗ്രസുമായി പരസ്യമായി സഖ്യമുണ്ടാക്കിയെന്ന് മാത്രമല്ല, മുസ്ലിം മതമൌലികവാദികളെന്ന് പറയാവുന്ന അബ്ബാസ് സിദ്ദിഖിയുടെ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടിനെ കൂടി കൂട്ടിച്ചേർത്ത് ഒരു സംയുക്ത മുന്നണിക്ക് രൂപം നൽകിയാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ പരാജയമെന്ന് പറയുന്നത് അന്യാദൃശ്യമാണ്. 4.6% വോട്ടുകളാണ് ആകെ ലഭിച്ചത്. 4 സീറ്റിൽ മാത്രമാണ് 2nd സ്ഥാനത്തെത്തിയത്. 1 സീറ്റിലും ജയിച്ചില്ല. ഇതാണ് ചരിത്രപരമായ പരാജയമെന്ന് പറഞ്ഞത്. 1946 3 സീറ്റിൽ വിജയിച്ച മുന്നണിക്ക് ഇത്തവണ 1 സീറ്റിൽ പോലും ജയിക്കാനായില്ല. 4 മാത്രമാണ് 2nd സ്ഥാനത്തെത്തിയത്. പാർട്ടിയും മുന്നണിയും മത്സരിപ്പിച്ച സ്ഥാനാർത്ഥികളിൽ 90% കെട്ടിവെച്ച കാശുപോലും കിട്ടാത്തത്ര ഭയാനകമായ രാഷ്ട്രീയ പരിതസ്ഥിതിയിലാണ് ബംഗാളിലെ ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതാണ് പ്രധാന ചോദ്യം. കോൺഗ്രസിന്റെ ദുർഭരണത്തിനെതിരായ വികാരമാണ് ഇടതുപക്ഷത്തെ അധികാരത്തിലെത്തിച്ചത്. പ്രത്യേകിച്ച് 1972-77 കാലത്ത് പശ്ചിമബംഗാളിൽ നടന്ന അതിഭയങ്കരമായ പോലീസ് രാജ്, ഭരണകൂട ഭീകരത, ഇതിനോട് ജനങ്ങൾക്കുണ്ടായ എതിർപ്പും പ്രതിഷേധവുമാണ് 77 പാർട്ടിയെ അധികാരത്തിലെത്തിച്ചത്. അന്ന് ജ്യോതിബസുവിനെ പോലെ പ്രഗത്ഭനായ ഭരണാധികാരിയും പ്രമോദ് ദാസ് ഗുപ്തയെപ്പോലെ അതിപ്രഗത്ഭനായ സംഘാടകനും പാർട്ടിക്കുണ്ടായിരുന്നു. പിൽക്കാലത്ത് ഈ രീതിയിലുള്ള നേതൃത്വം ഇല്ലാതാവുകയും എല്ലാവിധത്തിലുമുള്ള സാമൂഹ്യവിരുദ്ധ ശക്തികൾ പാർട്ടിയുടെ തണലിലേക്ക് വരികയും ചെയ്തു. അവർ ഇടതുപക്ഷ മേൽവിലാസം ഉപയോഗിച്ച് അഴിമതിയും അക്രമവും തുടർന്നു. പണ്ട് കോൺഗ്രസിന്റെ കാലത്ത് നടന്നതിനേക്കാൾ മാരകമായിരുന്നു അത്. ഏതെങ്കിലും തരത്തിൽ അതിനെ ചെറുക്കാനോ തടയാനോ ഔദ്യോഗിക നേതൃത്വത്തിന് സാധിച്ചില്ല. പലപ്പോഴും സ്ഥാപിത താൽപര്യങ്ങൾ മുൻനിർത്തി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പ്രബലമായ ഒരു പ്രതിപക്ഷമില്ലെന്ന സാഹചര്യം കൊണ്ടാണ് ഇവർക്ക് പിന്നെയും പിന്നെയും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ ഇതേ അഴിമതിക്കാരും അക്രമികളും തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ശീതള ഛായയിലേക്ക് മാറി. ഇവർ മുൻപ് കോൺഗ്രസിനും മറ്റ് എതിരാളികൾക്കുമെതിരെ നടത്തിയിരുന്ന അക്രമം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ബാനറിൽ നിന്നുകൊണ്ട് സിപിഎമ്മിനെതിരെ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പ്രാണഭയം കൊണ്ട് സിപിഎം നേതാക്കൾ അടക്കമുള്ളവർ ബിജെപിയിലേക്കോ മറ്റു പാർട്ടികളിലേക്കോ കൂറുമാറുന്ന അവസ്ഥയിലെത്തി. പാർട്ടിയുടെ ഓഫീസുകൾ അടച്ചുപൂട്ടുന്നു. പ്രവർത്തകർ നിലനിൽപ്പില്ലാതെ മറ്റു പാർട്ടികളിലേക്ക് മാറുന്നു. സിപിഎം പ്രവർത്തകർ തന്നെ ബിജെപിയേക്കാൾ ആവേശത്തിൽ ബിജെപിക്ക് വോട്ട് ചെയ്യുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഖഗൻ മുർമു എന്ന നേതാവ് 3 സിപിഎം ചിഹ്നത്തിൽ മത്സരിച്ച് എംഎൽഎ ആയ ആളാണ്. എംഎൽഎ ആയിരിക്കെ ഖഗൻ മുർമു 2019 ബിജെപി സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ മാൽദ ഉത്തർ മണ്ഡലത്തിൽ പാർലമെന്റിലേക്ക് മത്സരിച്ച് വിജയിച്ചു. ഇപ്പോഴദ്ദേഹം ബിജെപിയുടെ സമുന്നത നേതാവും പാർലമെന്റ് അംഗവുമാണ്. ഇതൊരു ഒറ്റപ്പെട്ട ഉദാഹരണമല്ല. പലരും ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഒന്നുകിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തല്ലുകൊണ്ട് മരിക്കുക, അല്ലെങ്കിൽ ബിജെപിയിൽ ചേരുക എന്നതാണ് സിപിഎമ്മുകാരുടെ മുന്നിലുള്ള വഴി. മുൻപ് സിപിഎം ചെയ്തിരുന്ന അക്രമം കൂടിയ തോതിൽ തൃണമൂൽ കോൺഗ്രസുകാർ ചെയ്യുന്നു. തുടർഭരണം വരുത്തിവെക്കുന്ന വലിയ വിനയാണിത്. തുടർഭരണം ലഭിക്കുമ്പോൾ പാർട്ടിയുടെ ശക്തിയും അപ്രമാദിത്വവും ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്ന ഹുങ്കിലേക്ക് കാര്യങ്ങളെത്തും. ഇത് ബംഗാളിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനത്തെയും എല്ലാ പാർട്ടികൾക്കുമുള്ള വലിയൊരു മുന്നറിയിപ്പാണ്. അമിത അധികാരം ആരിൽ കേന്ദ്രീകരിക്കുന്നുവോ അത് ആത്യന്തികമായി അവർക്കു തന്നെ വിനയാകും. ചരിത്രപരമായ പരാജയത്തിൽ നിന്ന് പഠിക്കേണ്ട മുന്നറിയിപ്പും താക്കീതും ഇതിൽ അടങ്ങിയിരിക്കുന്നു.